എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നു എന്ന് നമുക്കൊട്ടും മനസ്സിലാകാത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുക എന്നതാണ് ഒരു വലിയ പരീക്ഷണം. എന്തുകൊണ്ട് ഞാൻ ഈ പ്രത്യേക വഴിയിലൂടെ പോകേണ്ടി വരുന്നു എന്നറിയാമെങ്കിൽ അത്രയ്ക്ക് ആശ്വാസമായില്ലേ? ഇയ്യോബിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നത് അവൻ്റെ സമ്പത്ത് പോയതോ മക്കൾ പോയതോ രോഗം വന്നതോ വേദനയോ ഒന്നുമല്ല. പിന്നെയോ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ കാരണം എന്താകുന്നു എന്ന് അവൻ അറിയുവാൻ കഴിയുന്നില്ല എന്നതത്രേ. ദൈവം ഇയ്യോബിനോട് ഇപ്രകാരം പറഞ്ഞിരുന്നു എന്നിരിക്കട്ടെ, ഇയ്യോബേ, സാത്താൻ നിന്നെ പരീക്ഷിക്കുവാൻ പോവുകയാണ്. അവൻ എന്നെ പരമാവധി വെല്ലുവിളിച്ചു. അവൻ നിന്നെ വളരെ കഷ്ടപ്പെടുത്തും. എന്നാൽ അവസാനം ഞാൻ നിന്നെ സൗഖ്യമാക്കും. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി തിരികെ തരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ വരുമ്പോൾ ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധിക്കില്ലല്ലോ. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിറവേറേണ്ടതിന് അവൻ നമ്മെ അന്ധകാര നിബിഡമായ പാതകളിലൂടെ നടത്തിയെന്ന് വന്നേക്കാം. അതൊരിക്കലും നമ്മെ ദ്രോഹിക്കുവാനല്ല, നമ്മെ നശിപ്പിക്കുവാനല്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവത്തിൻ്റെ നന്മയിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നത് വളരെ പ്രയാസമായി തോന്നും. ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് പല വെളിപ്പാടുകാരും നമ്മെ സമീപിക്കും. അവർക്ക് പണിയുണ്ടായിരിക്കുന്നത് തന്നെ ഈ കാരണത്താലാകുന്നു എന്ന് മറക്കരുത്. കാരണം അറിഞ്ഞിട്ടേ കഷ്ടങ്ങളിലൂടെ പോകൂ എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഈ അബദ്ധം പറ്റുന്നതും. ചില എലീഫസുമാർ വന്നിട്ട് പറയും, ഈ പ്രശ്നത്തിൻ്റെ കാരണമെല്ലാം ദൈവം എനിക്ക് വെളിപ്പെടുത്തി. ഞാൻ ഒരു ദർശനത്തിലൂടെ എല്ലാം കണ്ടതാണ്. ഒരു ദൂതൻ നേരിട്ട് വന്ന് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞതാണെന്നേ. വേറെ ചിലർ തങ്ങളുടെ സിദ്ധാന്തങ്ങളുമായി വരും. ഈ പ്രശ്നം വെക്കയുടെ ഒന്നും ആവശ്യമില്ല. നല്ലവനും സ്നേഹവാനുമായ ദൈവത്തിൽ നാം ആശ്രയിക്കുവാൻ പഠിക്കണം. അല്ലാതെ ജീവിതത്തിലെ നന്മയിൽ ആശ്രയിക്കരുത്. ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കും എന്നും നല്ലവനായ ദൈവം ഒന്നും ദോഷത്തിനായി ചെയ്യുകയില്ല എന്നും വിശ്വസിച്ചാൽ പിന്നെ നാം പ്രശ്നം വെക്കുവാൻ ഓടി നടക്കേണ്ട കാര്യമെന്താണ്? അല്ല, ജീവിതത്തിൽ തിരുത്തുവാനുള്ള താല്പര്യമാണെങ്കിൽ അത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചെയ്യാവുന്നവ മാത്രമാണില്ലേ? നമ്മുടെ സൃഷ്ടാവ് ശിക്ഷണത്തിലൂടെയാകുന്നു നമ്മെ പഠിപ്പിക്കുന്നത്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെയും അങ്ങനെയാണല്ലോ പഠിപ്പിക്കാറുള്ളത്. എലീഹു അത് വ്യക്തമാക്കുന്ന ഭാഗത്തേക്കാണ് നാം ഇനിയും വരുന്നത്. നാം 32-ാം അധ്യായം വരെ ചിന്തിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരുടെ സംസാരത്തിന് ശേഷമാണ് എലീഹു സംസാരിക്കുവാൻ ആരംഭിച്ചത്. അവൻ കേൾവിക്കാരിൽ ഒരാൾ മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. അവൻ പ്രായത്തിൽ കുറഞ്ഞവനായിരുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിന് തക്കതായ മറുപടി നൽകിയില്ല എന്ന കാരണത്താൽ എലീഹു അവരെ ശാസിച്ചു. ഇയ്യോബിന് ആവശ്യമായിരിക്കുന്നത് തകർന്നും നുറുങ്ങിയുമുള്ളൊരു ഹൃദയമാകുന്നു എന്ന് എലീഹു വ്യക്തമാക്കി. 32-ാം അധ്യായം നാം പഠിച്ചപ്പോൾ അതിൻ്റെ മുഖവുര പോലെ ചില കാര്യങ്ങൾ നാം കണ്ടു. 33-ാം അധ്യായത്തിൽ എലീഹുവിന് പറയുവാനുള്ളത് അവൻ ആരംഭിക്കുകയാണ്. 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ നോക്കട്ടെ. 33-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. എങ്കിലോ ഇയ്യോബേ, എൻ്റെ ഭാഷണം കേട്ടുകൊള്ളുക, എൻ്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചു കൊള്ളുക. ഇതാ, ഞാനിപ്പോൾ എൻ്റെ വായ് തുറക്കുന്നു, എൻ്റെ വായിൽ എൻ്റെ നാവ് സംസാരിക്കുന്നു. പല വലിയ സത്യങ്ങളെയും നിർബന്ധിച്ച് പറയുവാൻ എലീഹു ആരംഭിക്കുന്നു. 3-ഉം 4-ഉം വാക്യങ്ങൾ. എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും, എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അതേ സുഹൃത്തെ, ഇതൊരു വലിയ സത്യമാകുന്നു. ദൈവം എൻ്റെ സൃഷ്ടാവാകുന്നു. എലീഹു ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംസാരിക്കുവാൻ പോകുകയാണ്. ഇയ്യോബിൻ്റെ മറ്റേ സ്നേഹിതന്മാർക്ക് ഇയ്യോബിനൊരു ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ എലീഹു ശ്രമിക്കുവാൻ പോകുകയാണ്. പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി. 1 പത്രോസ് 4:11. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയാകട്ടെ. നമ്മുടെയൊക്കെ ഓരോ ആരാധനാ സ്ഥലങ്ങളിലും ബൈബിൾ കോളേജുകളിലും ഈ വാക്യം ഇതുപോലെ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ അല്ല പ്രസംഗിക്കുന്നതെങ്കിൽ അയാൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രസംഗിക്കുന്നതിന് മുൻപ് ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഞാൻ പരുക്കനായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാൽ എപ്പോഴാണെങ്കിലും പറഞ്ഞല്ലേ ഒക്കൂ. ഈ ഞങ്ങളുടെ ജീവസന്ദേശം പരിപാടിയിലൂടെ ദൈവവചനം പഠിപ്പിക്കുവാൻ തുടങ്ങിയതിന് ശേഷം ദൈവം എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഹൃദയത്തിൽ തന്ന വലിയൊരു താല്പര്യമായിരുന്നു നമ്മുടെ നാട്ടിൽ എത്രയും അധികം സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ ആരംഭിക്കുകയെന്ന്. ഈ കൂട്ടായ്മകളിലൂടെ ദൈവവചനം പഠിപ്പിക്കുവാനാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ കൂട്ടായ്മകൾ തുടങ്ങി 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട ഒരു വലിയ ചോദ്യം, സാധാരണ നമ്മുടെ കേരളത്തിൽ കാണുന്ന കൂട്ടായ്മകൾ പോലെ പോയില്ലെങ്കിൽ ആളെ കിട്ടുമോ എന്നുള്ളതായിരുന്നു. പറയുന്നത് സത്യമാണ്, എന്നാൽ ദൈവവചനം മാത്രം പറഞ്ഞുകൊണ്ട് ചെന്നാൽ ആർക്കാണ് താല്പര്യം? ആളെ കൂട്ടുവാൻ അല്പം വിദ്യകളൊക്കെ പ്രയോഗിച്ചേ മതിയാകൂ. ചിലതൊക്കെ കണ്ണടച്ചു വിടണം, മറ്റ് ചിലത് അല്പമൊന്ന് കൂട്ടിച്ചേർക്കണം. ഉള്ളിലെ ഈ വടം വലി ഭയങ്കരമായിരുന്നു. ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ ചില രംഗങ്ങളിൽ ആളുകളെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആളെ കിട്ടും, ദൈവത്തെ കിട്ടില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രമാണ് പറയുന്നത് എന്നുറപ്പില്ലാത്തത് പറയാതിരിക്കുവാൻ തന്നെ ദൈവം ഞങ്ങൾക്ക് ശക്തി തരുന്നു. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്ര കർക്കശമായി പറയുന്നുവല്ലോ എന്ന്. അങ്ങനെ താങ്കൾക്ക് തോന്നിയെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. അത് പറഞ്ഞില്ലെങ്കിലും താങ്കൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. ബൈബിളിനെ മറ്റു പ്രകാരത്തിലും വ്യാഖ്യാനിക്കാം. ഞങ്ങൾ പറയുന്നത് മാത്രമല്ല ഉള്ളത് എന്ന് താങ്കൾ വാദിച്ചേക്കാം. അതെ അതെ, പല വ്യാഖ്യാനങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ അടിസ്ഥാന സത്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. ക്രിസ്തുവിലൂടെ മാത്രം അല്ല മനുഷ്യവർഗത്തിന് രക്ഷ. ഓരോ മതക്കാർക്കും അവരവരുടെ വഴികളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ദൈവവചനപ്രകാരം എനിക്ക് പറയുവാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ആത്മരക്ഷ ഉള്ളൂ എന്നാണ്. ഇല്ലേ, അതല്ലാതെ പറയുന്നതാണ് മാനുഷികമായി എനിക്കും സൗകര്യം. അതാണല്ലോ കൂടുതൽ മനുഷ്യരുടെ പ്രീതി ലഭിക്കുവാനുള്ള മാർഗം. ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നത് മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയും കൊണ്ടല്ല, ദൈവകൃപയാൽ മാത്രമാകുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ അരുളപ്പാടാകുന്നു. അതാണ് ഓരോ പ്രസംഗകനും പ്രസ്താവിക്കേണ്ടത്. അത് അറിയിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ കാര്യത്തിൽ ഞാൻ കടുംപിടുത്തക്കാരൻ തന്നെയാണ്. അതിൽ എന്നെ കുറ്റപ്പെടുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഉദാഹരണം പറയട്ടെ. ഈ എൻ്റെ ഭാര്യയെ കാണിച്ചിട്ടെ, ഇതെൻ്റെ ഭാര്യയാകുന്നു, ഇവൾ എൻ്റേത് മാത്രമാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു കടുംപിടുത്തക്കാരനാകുന്നു എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലോ? അതാണ് വാസ്തവം, ഇല്ലേ? അതിൽ നിന്നും ഒട്ടും അയച്ചു പിടിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. അങ്ങനെ അയച്ചു പിടിച്ചാൽ ഞാൻ എപ്രകാരത്തിലുള്ള ഒരു ഭർത്താവാകുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതുപോലെയാണ് സത്യവും. ദൈവവചനത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് കർക്കശമായ നിലപാടാണ് ഉള്ളത്. കാരണം ദൈവവചനം കർക്കശമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് എനിക്ക് കർക്കശമായൊരു നിലപാടുണ്ട്. അവൻ ദൈവപുത്രനാണെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നെ സംശയിപ്പിക്കുവാൻ വന്നാൽ ഞാൻ വിട്ടുതരണം എന്നുണ്ടോ? അവിടുന്ന് കന്യകയിൽ നിന്നും ജനിച്ചു എന്ന വസ്തുത ഞാൻ മുറുകെ പിടിക്കുന്നു. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നും അവൻ ഒരു പകരക്കാരനായി മരിച്ചു എന്നും അവൻ ശാരീരികമായി തന്നെ കല്ലറയിൽ നിന്നും ഉയർത്തു എന്നും അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നും ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നും അവൻ ഇന്ന് ജീവനുള്ള ക്രിസ്തു ആകുന്നു എന്നും ഒരു ദിവസം അവിടുന്ന് മടങ്ങി വരുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത അന്ധവിശ്വാസം മാത്രമാകുന്നു എന്നോട് പറയരുതേ. അങ്ങനെ പറഞ്ഞെന്നാൽ താങ്കൾക്കും ഉള്ള പലതും അന്ധവിശ്വാസം മാത്രമാകുന്നെന്ന് ഞാൻ തെളിയിക്കാം. അതെ സുഹൃത്തെ, ഞാൻ കടുംപിടുത്തക്കാരൻ തന്നെയാണ്. അതെ, ശരിയായ അർത്ഥത്തിൽ കടുംപിടുത്തം വേണ്ടാത്തതിന് വേണ്ടിയല്ല, സത്യത്തിന് വേണ്ടിയാണ്. പത്രോസിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്നു എന്ന പോലെയാകട്ടെ. അജ്ഞതയെ മുറുകെ പിടിക്കുക എന്നൊന്നുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ പറയുന്ന വിഷയം എന്തെന്നാൽ, നിങ്ങൾ ബൈബിൾ ഉദ്ധരിക്കുമ്പോൾ അത് ദൈവവചനമാകുന്നുവോ എന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല എങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ യാതൊന്നുമില്ല. എന്ത് പറയാനാണ്? അവിശ്വാസം എപ്പോഴും ആശയാവിഷ്കരണ ശക്തിയില്ലാത്തതാണ്. അത് സംസാരിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വളരെയേറെ സംസാരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നാം വിശ്വസിക്കാത്തത് ആധികാരികമായി അറിയിക്കുവാൻ നമുക്ക് കഴിയേയില്ല. ആധികാരികമായി പറയാത്തത് ആരിലും യാതൊരു ചലനവും ഉണ്ടാക്കുകയില്ല. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അല്ലാതെ പറയുന്നതിന് ശക്തി കാണില്ല, വില കാണില്ല, ഫലം കാണില്ല. ശക്തിയും വിലയും ഫലവും ഇല്ലാത്ത ശുശ്രൂഷകൾ അവരുടേത് തന്നെയായിരിക്കുമല്ലേ? എലീഹു തൻ്റെ അവസ്ഥ പറയുന്നത് നാം കാണുന്നു. 5-6 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിവാദിക്കാം, സന്നദ്ധനായി എൻ്റെ മുമ്പാകെ നിന്നുകൊള്ളുക. ഇതാ, നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ, എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ തന്നെ ദൈവസന്നിധിയിൽ പ്രതിനിധീകരിക്കുവാൻ ഇയ്യോബ് ആഗ്രഹിച്ചിരുന്നു. അതെ, ഈ യൗവനക്കാരൻ എലീഹു അത് ഇയ്യോബിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവൻ പറയുന്നു, നിന്നെ ഉണ്ടാക്കിയ അതേ മണ്ണുകൊണ്ടാണ് എന്നെയും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇയ്യോബിൻ്റെയും ദൈവത്തിൻ്റെയും മധ്യേ ഒരു മധ്യസ്ഥനായി നിൽക്കുവാൻ എലീഹു താല്പര്യപ്പെടുന്നു. അതൊരു മനുഷ്യനല്ല എന്ന് വ്യക്തമാണ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വലിയ ആവശ്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അവനൊരു മധ്യസ്ഥനാകും, അതുകൊണ്ട് അവൻ ദൈവമായിരിക്കണം. എന്നാൽ അവനും നാം ആയിരിക്കുന്നത് പോലെ തന്നെ അതേ മണ്ണ് ആയിരിക്കേണ്ടതാണ്. അവൻ മനുഷ്യൻ ആകേണ്ടതാണ്. 7 വാക്യങ്ങളിൽ നാം കാണുന്നു, എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല, എൻ്റെ ഘനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല. ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ, ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ, ഞാൻ നിർദോഷി, എന്നിൽ അകൃത്യവുമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന സകല സംസാരങ്ങളും എലീഹു ശ്രദ്ധിക്കുകയായിരുന്നു. ഇയ്യോബ് തന്നെ നിഷ്കളങ്കനായി കരുതിയതും ദൈവത്തെ കുറ്റപ്പെടുത്തിയതുമെല്ലാം എലീഹു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എലീഹു ഇയ്യോബിനോട് പറയുന്നത്, ദൈവം മനുഷ്യനേക്കാൾ ഉന്നതനും മനുഷ്യനോട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്തവനുമാകുന്നു എന്നത്രേ. ഇനി 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 10 വാക്യം വായിക്കട്ടെ, അവൻ എൻ്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു, എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു. അവൻ എൻ്റെ കാലുകളെ ആമത്തിലിടുന്നു, എൻ്റെ പാതകളെയൊക്കെയും സൂക്ഷിച്ചു നോക്കുന്നു. ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം, ഇതിൽ നീ നീതിമാനല്ല, ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. ദൈവം മനുഷ്യനേക്കാൾ വലിയവനാകുന്നു എന്ന് വലിയ ഒരു പ്രസ്താവന എലീഹു ഇവിടെ നടത്തുന്നു. ഇത് ലളിതമായൊരു പ്രസ്താവനയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും പല ആളുകളും ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുവാൻ ശ്രമിക്കുന്നു എന്നതിനാൽ ഇത് വലിയ പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വിശദീകരിക്കുവാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് സമർത്ഥിച്ചുകൊണ്ട് വരുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. അതെ സുഹൃത്തെ, നമുക്ക് അറിയുവാൻ പാടില്ലാത്ത വളരെയേറെ കാര്യങ്ങളുണ്ട്. ഇത് നാം അംഗീകരിച്ചാൽ മതിയാകൂ. എല്ലാം വെളിപ്പെടുത്തുവാൻ വരുന്ന തട്ടിപ്പുകാരെ നാം ഒരിക്കലും സൽക്കരിക്കരുത് എന്ന് ചുരുക്കം. 13 വാക്യത്തിൽ നാം കാണുന്നു, നീ അവനോട് എന്തിനു വാദിക്കുന്നു? തൻ്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് തൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട യാതൊരു കാര്യവും ദൈവത്തിനില്ല എന്ന് ഇയ്യോബ് അറിയണം. അവൻ ഏതെങ്കിലും ഒരു കൂട്ടത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നില്ല. പൊതു അഭിപ്രായത്തിന് വിധേയനായിട്ടല്ല അവൻ കഴിയുന്നതും. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം നിങ്ങളോടോ എന്നോടോ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സ്ഥാനത്തല്ല. നമുക്കൊരു റിപ്പോർട്ട് തരേണ്ട കാര്യം അവനില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഷോ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുവാൻ ദൈവം ഇടയാക്കിയതെന്ന്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സുഹൃത്തെ. എനിക്കറിയാവുന്നത് ഇത്രമാത്രമാണ്, ദൈവം നമ്മോട് കടമ്പെട്ടിരിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അവന് നിങ്ങളോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ കർക്കശമായി പോയി എന്ന് പറയരുതേ. വാസ്തവം അതാണ്. അവനെ ആശ്രയിക്കുവാൻ മാത്രമാണ് സ്നേഹവാനായ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്നെ അന്ധകാരത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവൻ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ അവൻ പറയുന്നത്, നിന്റെ കരം എൻ്റെ കരത്തിൽ വെക്കൂ, ഞാൻ നിന്നെ ഈ അന്ധകാരത്തിലൂടെ നയിച്ചു കൊള്ളാം എന്നത്രേ. എല്ലാം വിവരിച്ചു തരാം എന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. അവനെ ആശ്രയിക്കുവാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. അതുമാത്രമാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. പൂർത്തിയാക്കപ്പെട്ട ബൈബിൾ നമുക്കുള്ളതിനാൽ നാം ഇന്ന് ഏതെങ്കിലും സ്വപ്നത്തെ ആശ്രയിച്ച് മുൻപോട്ട് പോകരുത്. എന്നാൽ സുവിശേഷം ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്തിടത്ത്, ദൈവവചനം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ദൈവം ഈ വിധ കാര്യങ്ങൾ ഉപയോഗിച്ചെന്ന് വന്നേക്കാം, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ എല്ലായിടത്തും കാണുന്ന സ്വപ്നങ്ങളെല്ലാം ദൈവം കാണിക്കുന്നതാകുന്നു എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. ഇയ്യോബിൻ്റെ പ്രശ്നം എന്തായിരുന്നെന്നാൽ അവന് ഭയാനകമായ ഒരു രോഗമുണ്ടായിരുന്നു. പുറത്ത് കാണുന്നതായ ആ രോഗമായിരുന്നില്ല, ചൊറിയും ചിരങ്ങും ബാധിച്ച ആ അവസ്ഥയല്ല. പിന്നെയോ ആത്മാവിലെ അർബുദം, താഴ്മയില്ലായ്മ, അഹങ്കാരം. ഓ, മനുഷ്യൻ്റെ താഴ്മയില്ലാത്ത ഹൃദയം, അത് എൻ്റെ സ്വന്തം ജീവിതത്തിലും ഞാൻ കാണുന്നു. താങ്കളുടെ ജീവിതത്തിൽ അത് കാണുന്നുണ്ടോ സുഹൃത്തെ? നാം എപ്രകാരമുള്ള വ്യക്തികളാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വയം രട്ടുടുത്ത് പൊടിയിലും വെണ്ണീറിലും നാം എത്രമാത്രം ഉരുളേണ്ടവരാണ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ കാണുവാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പ്രധാന പരാജയം. എലീഹു ഇവിടെ പറയുന്നത് ദൈവം ശിക്ഷണത്തിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുന്നു എന്നത്രേ. ഇയ്യോബിൻ്റെ തെറ്റായ ന്യായവാദം ലളിതമായ ഒരു സംഗതിയാകും. അവൻ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് അവനോട് ദൈവം ഇടപെട്ട വിധങ്ങളും അവൻ മനസ്സിലാക്കിയില്ല. എന്നാൽ ദൈവം ഇയ്യോബിനോട് ഇടപെടുകയായിരുന്നു. ദൈവം ആഗ്രഹിച്ചത് ഇയ്യോബിനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനത്രേ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നും ഗർവ് എടുത്തു കളയുവാൻ ദൈവം ആഗ്രഹിച്ചു. ഇയ്യോബ് ഒരു നല്ല മനുഷ്യനായിരുന്നു, അവൻ ഒരു വലിയ മനുഷ്യനായിരുന്നു. എന്നാൽ അവനും നിങ്ങളും ഞാനും ആകുന്നത് പോലെ ഒരു താണ പാപിയായിരുന്നു. നാം പാപികളായിരിക്കുന്നതിനാൽ ഗർവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞു കയറുന്നു. ഉദാഹരണത്തിന്, നമ്മെ വിമർശിക്കുന്നവരോട് നാം ദേഷ്യപ്പെടുന്നു ഇല്ലേ, നമുക്കവരെ ഇഷ്ടമല്ല. ദൈവം നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല എന്ന് ഇയ്യോബ് 36:7 നാം വായിക്കുന്നു. നാം അവിടുത്തെ കരങ്ങളിലാണ്, നാം നിരന്തരം അവിടുത്തെ ദൃഷ്ടിക്ക് കീഴിലാകുന്നു. അവിടുത്തെ ആഴമേറിയ ആർദ്രതയുള്ള അനന്യമായ സ്നേഹത്തിന് അവൻ നമ്മെ യോഗ്യരാക്കിയിരിക്കുന്നു. എന്നാൽ നാം അവിടുത്തെ ജ്ഞാനമേറിയതും ധാർമ്മികവുമായ ഭരണത്തിന് കീഴിലുമാണ്. ചീത്തയായ വഴിതെറ്റിയൊരു കൂട്ടത്തെ തൻ്റെ മക്കളായി സൂക്ഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. 33:29-30 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 29-30 വാക്യങ്ങൾ, ഇതാ ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു. അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവൻ്റെ പ്രകാശം കൊണ്ടവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ. ദൈവം പലപ്പോഴും ശിക്ഷണത്തിലൂടെയാണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതോർക്കുമല്ലോ, ശിക്ഷണവും ശിക്ഷയും രണ്ടാണ്. ശിക്ഷണത്തിൽ ശിക്ഷ ഉണ്ടായി എന്ന് വന്നേക്കാം, ചിലപ്പോൾ ഇല്ലെന്ന് വന്നേക്കാം. ശിക്ഷണം, അച്ചടക്കം. ഇവിടെ അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്നും കരയേറ്റേണ്ടതിനാണ് ദൈവം മനുഷ്യനോട് ഇങ്ങനെ ഇടപെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. 31 വാക്യങ്ങളിൽ, ഇയ്യോബേ ശ്രദ്ധിച്ച് കേൾക്ക, മിണ്ടാതെ ഇരിക്ക, ഞാൻ സംസാരിക്കാം. നിനക്ക് ഉത്തരം പറവാനുണ്ടെങ്കിൽ പറക, സംസാരിക്കാൻ നിന്നെ നീതീകരിപ്പാനാകുന്നു എൻ്റെ താല്പര്യം. ഇല്ലെന്ന് വരികിൽ നീ എൻ്റെ വാക്ക് കേൾക്ക, മിണ്ടാതിരിക്ക, ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാം. ഇന്ന് വിശ്വാസികളോട് ഇത് തന്നെ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഗുണദോഷം നാം പരിഗണിക്കേണ്ടതുണ്ട്. എബ്രായ ലേഖനം 12:3-5 വാക്യങ്ങൾ ആദ്യം ഞാൻ വായിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. ഇനിയും 12:11 വാക്യത്തിൽ നാം കാണുന്നു, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ, അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ബാലശിക്ഷയെ നാം നേരിടുന്ന 3 വിധങ്ങളുണ്ട്. 1, അവിടുത്തെ കരവും ശബ്ദവും അതിലില്ല എന്ന വിധത്തിൽ നമുക്കതിനെ തള്ളിക്കളയാവുന്നതാണ്, നിരസിക്കാവുന്നതാണ്, അവഗണിക്കാവുന്നതാണ്, നമുക്ക് ദൈവത്തെ തള്ളിക്കളയാവുന്നതാണ്. 2, നമുക്കതിൽ മുഷിയാവുന്നതാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ അത് തികച്ചും പരാജയപ്പെടുന്ന അവസ്ഥയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ 2 പ്രതികരണവും ഉണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? 3, ഞാൻ പറയുന്നത്, നാം അതിനാൽ അഭ്യാസം സിദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നീതിയുടെ ഫലം കായ്ക്കണം. തൻ്റെ സ്വന്തമായവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ദൈവം അനുവദിക്കും, തീർച്ചയാണ്. താൻ കൈക്കൊള്ളുന്ന ഏതൊരു മകനെയും തല്ലുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിൻ്റെയും പിൻപിലെ വലിയ ഉദ്ദേശം അതത്രേ. ദൈവം അത് വലിയൊരു വിജയത്തിൽ കൊണ്ടെത്തിക്കും എന്നത് തീർച്ചയാണ്. ഈ തത്വം ഞാൻ ഒരിക്കലും വിട്ടുകളയരുത്. ഇത് നാം ഒരിക്കലും മറന്നു കളയരുത്. എന്നാൽ എൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടിത് വന്നു എന്ന് വിലയിരുത്തുവാനോ, ഒരുപക്ഷെ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി ഞാൻ അതിനോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം ഒരവസ്ഥയിലോ ഞാൻ ചെന്നെത്തി എന്ന് വരില്ല. എനിക്കൊട്ടും മനസ്സിലാകുവാൻ സാധിക്കാത്ത കാരണങ്ങളാൽ പോലും എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു എന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ദൈവത്തിൻ്റെ മക്കളിൽ ഉണ്ടാകുന്ന ഓരോ കാര്യവും ദൈവം അറിഞ്ഞും ദൈവം അനുവദിക്കുന്നത് കൊണ്ടും മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കാണ്. ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ സാധിക്കില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ കടന്നുപോകുന്നതായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ പാടുപെടുമ്പോൾ തന്നെ മടുത്തു പോകാതെ ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചും വന്ന ഈ കാര്യങ്ങളൊക്കെ നന്മയ്ക്കായി തീരും എന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.